ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, SBS മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
കന്നുകാലികളെ കാലിച്ചന്തകളിൽ ഇറച്ചിക്കായി വിൽപ്പന നടത്തുന്നത് നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വന്നിരിക്കുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ വിവാദമായിരിക്കുകയാണത്. ഇന്ത്യയിൽ ബീഫ് നിരോധനം എന്ന ഒരു ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണോ ഈ ഒരു ഉത്തരവ്?
ഒരിക്കലും അല്ല. നിരോധിച്ചു എന്ന് പറയുന്നതും ശരിയല്ല. നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആ നിയന്ത്രണം സുപ്രീം കോടതിയുടെ വിധിക്കനുസരിച്ച് മാംസാഹാരം കഴിക്കുന്ന ആളുകളുടെ സുരക്ഷയ്ക്കും പൊതുസുരക്ഷയ്ക്കും അത് ഉറപ്പുവരുത്തേണ്ട ആവശ്യത്തിലേക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. സ്ട്രിക്റ്റായി ലൈസൻസ് ഉള്ള, അവിടെ സാംക്രമിക രോഗങ്ങൾ വരാതെ അല്ലെങ്കിൽ ആ തരത്തിലെല്ലാം ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി വിധിച്ചിരുന്നത്, ഡയറക്ഷൻ കൊടുത്തിരുന്നത്. അതനുസരിച്ചാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഈ നിയന്ത്രണം കൊണ്ടുവന്നത്. ഒരു കാരണവശാലും അതിന് ഒരു മാംസം ആഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും വിലക്കേർപ്പെടുത്താനോ അത് നേരിട്ടോ അല്ലാതെയോ വിലക്കേർപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് പറയുന്ന വാദഗതി തികച്ചും തെറ്റാണ്, സത്യവിരുദ്ധമാണ്. അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പറയുന്നതാണ്. ഇന്ത്യ രാജ്യത്ത് മാംസ ബുക്കുകൾ ഏതാണ്ട് പകുതിയിലധികം ജനങ്ങൾ മാംസ ബുക്കുകളാണ്. കേരളത്തിൽ ഏതാണ്ട് 70-75% ആളുകൾ അങ്ങനെ മാംസ ബുക്കുകളുള്ള ഒരു ഒരു സംസ്ഥാനമാണ്. അപ്പൊ ഒരിക്കലും ആൾക്കാർക്ക് സാധ്യത, പ്രത്യേകിച്ച് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, അതിലൊരിക്കലും അങ്ങനെ മാംസാഹാരം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നി വെജിറ്റേറിയൻ മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ സസ്യാഹാരമേ പാടുള്ളൂ എന്ന് ഒരിക്കലും അങ്ങനൊരു നിയമം അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികമായ അവകാശങ്ങളിൽ ഒന്ന് പെടുന്ന ഒന്നാണ് ഏതാഹാരം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം.
പക്ഷെ ഇതിൽ ഈ ഒരു ഉത്തരവ് വരുമ്പോൾ, ഇപ്പൊ സുപ്രീം കോടതിയുടെ കാര്യം, ഉത്തരവിന്റെ കാര്യമാണ് താങ്കൾ പറയുന്നത്, സുപ്രീം കോടതിയിൽ വന്നിരുന്ന കേസ് രണ്ട് കേസുകളിലും പറയുന്നത് ഇന്ത്യയിൽ നിന്ന് മറ്റു, അതായത് നേപ്പാളിലേക്കും മറ്റും മൃഗബലിക്കായി ബംഗ്ലാദേശിലേക്കും മറ്റും അനധികൃതമായി കാലികളെ കടത്തുന്നത് തടയണമെന്നായിരുന്നു കേസ് വന്നത്. അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ അനധികൃതമായി കാലികളെ കടത്തുന്നത് തടയണം എന്നായിരുന്നു സുപ്രീം കോടതിയിൽ വന്ന കേസുകൾ. അതിലൊരിക്കലും ഈ കാലികളെ കാലിച്ചന്തകളിൽ വിൽപ്പന നടത്തുന്നത്, ഈ ഇറച്ചിക്കായി വിൽപ്പന നടത്തുന്നത് തടയണമെന്ന രീതിയിൽ ഒരു ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ലല്ലോ.
അല്ല, തടയാനുള്ള ശ്രമം എങ്ങനെയാണ്? ഓപ്പൺ ആയിട്ട് യാതൊരു അങ്ങനെ ക്രയവിക്രയം യഥേഷ്ടം നടക്കുമ്പോഴാണ് കടത്തുണ്ടാവുന്നത്. കടത്ത് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം അറവുശാലകൾക്ക് അതുപോലെ ഈ മൃഗങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുന്നത് അതിന് സ്ട്രിക്റ്റായ നിയമം ഈ രാജ്യത്തുണ്ട്. ആ രാജ്യം ആ നിയമം നടപ്പാക്കണമെങ്കിൽ ഓപ്പണായിട്ട് ആരും അറിയാതെ കൊണ്ടുപോകുന്നതിന് പകരം അതിന് വ്യവസ്ഥാപിതമായി ചെയ്യണമെന്നുള്ളതാണ്. ആരോഗ്യമുള്ള സമയത്ത് നല്ല ആരോഗ്യമുള്ള ഉരുക്കളെ തീർച്ചയായിട്ടും കാർഷിക രാജ്യമായി ഇന്ത്യ സംരക്ഷിക്കണമെന്നുണ്ട്, നമ്മുടെ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് സംബന്ധിച്ച് സുപ്രീം കോടതി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ കൂന്തൽ നൽകണമെന്ന് പറയുന്നു. അത് മാംസാഹാരം കഴിക്കുന്നതിനുള്ള നിരോധനം എന്ന് പറയുന്നത് ശരിയല്ല. മാംസാഹാരം ശരിയായ രീതിയിൽ ആളുകൾക്ക് ശുചിത്വത്തോടുകൂടി കൊടുക്കാൻ, ആരോഗ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് കൊടുക്കാൻ ഉള്ള ഒരു നല്ല സംവിധാനമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ദൗർഭാഗ്യവശാൽ ഇത് ഒരു രാഷ്ട്രീയ വിവാദമാക്കി ചിലത് മാറ്റുകയാണ് ചെയ്യുന്നത്.
അല്ല, ഇതിൽ താങ്കൾ പറഞ്ഞ അതിനോട് പൂർണ്ണമായി അംഗീകരിക്കുന്നു. ആരോഗ്യമുള്ള രീതിയിൽ, നല്ല രീതിയിൽ, ഗുണനിലവാരമുള്ള രീതിയിൽ മാംസാഹാരം കൊടുക്കണമെന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ താങ്കൾ പറഞ്ഞതുപോലെ പകുതിയിലേറെ പേരും മാംസം കഴിക്കുന്നവരാണ്. കേരളത്തിൽ 70% പേരും മാംസം കഴിക്കുന്നവരാണ്. കേരളത്തിലെ ഒരു സാഹചര്യം നോക്കിയാൽ പോലും മാംസത്തിന് വേണ്ടി മാത്രമായി എരുമയോ കാളയോ പോത്തിനെയോ വളർത്തുന്ന എത്ര സ്ഥലങ്ങളുണ്ട്? ഇവിടെയുള്ള കേരളത്തിലുള്ള അവൈലബിലിറ്റി പോലും ഇത്തരത്തിൽ പാലിനായി വളർത്തുന്ന എരുമയോ, ചിലപ്പോൾ പശുവിനെ തന്നെ ആകാം, കാർഷിക ആവശ്യത്തിനായി വളർത്തുന്ന കാളയോ പോത്തിനെയോ ഒരു പ്രായം കഴിയുമ്പോൾ, അവരവശരാകുമ്പോൾ കാലിച്ചന്തകളിൽ കൊണ്ടുപോയി വിറ്റിട്ട് തന്നെയാണ് കേരളത്തിൽ ബീഫിന്റെ ലഭ്യത ഉള്ളത്. അത് ഒറ്റയടിക്ക് നിൽക്കാൻ പോവുകയല്ലേ? അതിനുള്ള എന്ത് സാഹചര്യമാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത്?
അല്ല, അതിനെ സംബന്ധിച്ചിടത്തോളം വ്യവസ്ഥാപിതമായി കൊണ്ടുവരാൻ സാധിക്കും. വ്യവസ്ഥാപിതമായി കേരളത്തിലെ വളർത്തുന്ന ആളുകളെ കൊണ്ടല്ല ഇവിടുത്തെ മാംസാഹാരത്തിന്റെ ബീഫ് തന്നെയാണ്, ബീഫിന്റെ തന്നെ കൂടുതലും ഇവിടെ വിൽപ്പന നടത്തുന്നത്. കേരളത്തിലെ ഉൽപ്പാദിപ്പി കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന മൃഗങ്ങളെ പിന്നീട് കശാപ്പ് ചെയ്തുകൊണ്ടാണെന്ന് പറയുന്ന വാദഗതി തെറ്റാണ്. മറ്റ് അന്യനാടുകളിൽ വരുന്നതാണ്. ആ വരുന്നതിന്റെ രോഗം ഉണ്ടാകാത്ത, രോഗമില്ലാത്ത അവസ്ഥ, അത് ഭക്ഷിക്കാൻ പറ്റിയ തരത്തിലുള്ളതാണെന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിയിക്കൽ, ഇതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ നിന്നാണെന്ന് പറയാൻ സാധിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഫാമുകളിൽ അത് ചെയ്യുന്നതിന് തടസ്സമില്ലല്ലോ. ഫാമുകളിൽ അതുണ്ടാക്കി ഇറച്ചിയാക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നു, അത് ഇപ്പൊ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന അതല്ലേ, അതിന് യാതൊരു നിയന്ത്രണവും ഇതിൽ ഏർപ്പെടുത്തിയിട്ടില്ലല്ലോ.
ചെയ്യാവുന്നതാണ്. വൻകിട കമ്പനികൾക്കല്ലാതെ എത്രത്തോളം അങ്ങനെ ഫാമുകൾ ഉണ്ട്, സാധാരണക്കാർക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിലയിൽ എത്താനുള്ള ലഭ്യമാക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? അതിനുവേണ്ടി സ്വാഭാവികമായി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് അതിലല്ലായിരുന്ന സർക്കാർ ആദ്യം നടപടിയെടുക്കേണ്ടത്? കാരണം ജനങ്ങളുടെ ഭക്ഷണമാണ് ഇത്രയധികം, 50% പേർ കഴിക്കുന്ന ഭക്ഷണമാണ്, അത് ഉറപ്പാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം സർക്കാരിനില്ലേ?
അത് അവിടെ ഒരു വലിയ അടിസ്ഥാനപരമായ തെറ്റ് താങ്കൾ ഉൾപ്പെടെ ആളുകൾക്കുണ്ട്. കാരണം സെൻട്രൽ സബ്ജക്ട് അല്ല ഇത്,
സംസ്ഥാന സബ്ജക്ട് ആണ്.
അല്ല, ആ സ്റ്റേറ്റ് സബ്ജക്റ്റിൽ ഡയറക്ഷൻ കൊടുക്കുന്നു, ആ ഡയറക്ഷൻ അനുസരിച്ചിട്ട് അതിന്റെ ബദൽ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റുകൾക്ക് ആലോചന ചെയ്യാവുന്നതേ ഉള്ളൂ. അക്കാര്യത്തില് ലൈസൻസ് ഇഷ്യൂ ചെയ്യേണ്ട അതോറിറ്റി കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന സർക്കാരാണ്. അപ്പൊ അത് സഹകരിച്ചുകൊണ്ട് ഇതിന്റെ അന്തസത്തെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. സുപ്രീംകോടതിയിലെ ഒരു നിയമത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഡയറക്ഷൻ കൊടുക്കുമ്പോൾ ആ വകുപ്പിന്റെ ഡയറക്ഷൻ ഗൈഡ് ലൈൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ആ ഗൈഡ് ലൈൻസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടവര് ഇതിനെല്ലാം ബദലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ അതല്ല കേരളത്തിൽ ഇപ്പൊ നടക്കുന്നത്. കേരളത്തിൽ വന്ന ഉടനെ തന്നെ രാഷ്ട്രീയ മതിലത്തിന് വേണ്ടിയിട്ട് ചില മനുഷ്യ മനസ്സുകളെ പല തട്ടുകളിലാക്കിയിട്ട് പരസ്പരം പോരടിക്കുന്ന വിഭാഗങ്ങളാക്കി ഒരു വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്.
തീർച്ചയായും താങ്കൾ പറഞ്ഞ ഒരു കേരളത്തിലെ രാഷ്ട്രീയ വിവാദമല്ല ഞാൻ ചോദിക്കുന്നത്. അതിനപ്പുറമായി അതിനു മുമ്പ് താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം കൊടുത്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം. ഈ ഒരു ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് അത്തരത്തിൽ സംസ്ഥാനങ്ങൾക്കൊരു നിർദ്ദേശം കേന്ദ്രം നൽകിയിട്ടുണ്ടോ? ഇത്തരത്തിൽ ഒരു ഒരു മാറ്റം ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്, സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ മാംസത്തിന്റെ ലഭ്യത ഉറപ്പാക്കാൻ നടപടിയെടുക്കണം എന്ന് സംസ്ഥാന സബ്ജക്റ്റിൽ വരുന്ന, സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിൽ വരുന്ന ഭക്ഷണ വിഷയമായതുകൊണ്ട് സംസ്ഥാനങ്ങൾക്കൊരു ഉത്തരവ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ?
ഇതിനെ സംബന്ധിച്ച് ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആ വ്യവസ്ഥാപിതമായി വേണ്ട തരത്തിൽ അത് പബ്ലിഷ് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും വിശദീകരണം തേടുകയും അഭിപ്രായങ്ങൾ തേടുകയും അതിനുശേഷം മന്ത്രാലയം തീരുമാനമെടുത്തതാണ്. ഇനിയും അതിൽ അപാകത ഉണ്ടെന്നുള്ളത് അത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ കോടതികൾക്കോ അവകാശമുണ്ട്, അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു വിവാദമാക്കേണ്ട ആവശ്യമില്ല. ഇതിൽ അപാകത ഉണ്ടെങ്കിൽ കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഭരണഘടനയിൽ പറയുന്ന ഗോവധം ഒഴികെ ബാക്കിയുള്ള ഭക്ഷ്യസാധനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് പോത്ത് തുടങ്ങിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ കോടതി എപ്പോഴും കോടതി അത് അനുവദിച്ചു കൊടുക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്.
ഇപ്പൊ താങ്കൾ ഗോവധ നിരോധനത്തിന്റെ കാര്യം പറയുകയുണ്ടായി, ഭരണഘടനയിൽ ഉണ്ടെന്ന് പറയുകയുണ്ടായി. പക്ഷെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോഴും ഗോവധ നിരോധനം ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ്, നിയമപരമായിട്ടില്ലാത്ത സംസ്ഥാനങ്ങളാണ്.
ഗോവധത്തെ സംബന്ധിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു, ആരാ ഗോവധം നടപ്പാക്കണമെന്ന് സർക്കുൾ
ഇന്ദിരാഗാന്ധി. തീർച്ചയായും അത് എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമാണ്, കോൺഗ്രസ് തന്നെയാണ്, ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു.
ഗുൽസാറിലാൽ നന്ദയുടെ കാലത്ത് നിലപാടാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്, ഗാന്ധിജിയുടെ നിലപാടാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ BJPയോ RSSയോ ആണോ അന്നുണ്ടായിരുന്നു? അതാരും അല്ലല്ലോ. ഇത് ഭരണഘടന എഴുതി വെച്ച ഇതിനെ സംബന്ധിച്ചിടത്തോളം അതനുസരിച്ച് കുറെ സംസ്ഥാനങ്ങൾ അതിനെ സ്വീകരിച്ചു, കേരളം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ആരും അതിന്റെ പേര് കലാപക്കൊടി ഉയർത്തിയിട്ടില്ല.
എന്റെ സംശയം, എന്റെ ഒരു സംശയം, അടിസ്ഥാനമായ സംശയം ഇപ്പോ ഈ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചോദിക്കുകയാണ്. കേരളത്തിലൊക്കെ പലപ്പോഴും ഞാൻ അടുത്ത കാലത്ത് വരെയും കണ്ടിട്ടുണ്ട്, ഈ ഒന്നോ രണ്ടോ പശുക്കളെയോ അല്ലെങ്കിൽ കാളകളെയോ ഒക്കെ വീട്ടിൽ വളർത്തുന്ന ആൾക്കാരുണ്ട്, പാവപ്പെട്ട ആൾക്കാർ. അവർ ഈ പശുക്കൾക്കോ കാളകൾക്കോ പ്രായമാകുമ്പോൾ അടുത്തുള്ള കാലിച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്യുന്നത്, ഇറച്ചിക്ക് വേണ്ടി തന്നെ വിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ആ കാശ് കൊടുത്ത് കൃഷിക്കായി മറ്റൊരു കാളയോ പശുവോ അവർ വാങ്ങുന്നത്. അതെല്ലാം ഇനി നിൽക്കാൻ പോവുകയാണ്, അവർ എന്ത് ചെയ്യും? ഈ പ്രായമായ മൃഗങ്ങളെ എന്ത് ചെയ്യണമെന്നാണ് BJP നേതൃത്വം പറയുന്നത്?
BJP നേതൃത്വത്തിൽ അതിന് ഒരു കാര്യമുണ്ട്. നമ്മള് അതിൽ നിന്ന് വരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ധാർമ്മികമായി തങ്ങളുടെ അവസ്ഥ വരുമ്പോ തീരെ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അത് വ്യക്തിനിഷ്ഠമാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം ശ്രീനാഥ ഗുരുദേവനോട് ചോദിച്ചപ്പം അമ്മ ഉണ്ടായിരുന്നല്ലോ, അമ്മ പ്രായമായല്ലോ, അപ്പൊ എന്ത് ചെയ്തു അമ്മ മരിച്ചപ്പം കറി വെച്ച് കൂട്ടുകയാണോ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗോമാതാവ് എന്നുള്ള സങ്കല്പത്തിൽ അത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഈ ഹിന്ദു മുസ്ലിങ്ങളോ ഹിന്ദു അങ്ങനെ ജാതി തിരിച്ചിട്ടോ മതം തിരിച്ചിട്ടോ അല്ല.
അല്ല താങ്കളുടെ, ഞാൻ എന്തായാലും അമ്മ പ്രായമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കറിവെച്ച് കൂട്ടുമോ എന്നുള്ള ചോദ്യം പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ആ വാദം ഒരുപാട് പേർ ഉന്നയിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ പലപ്പോഴും തോന്നുന്നൊരു കാര്യമുണ്ട്, ഇത് പ്രായമാകുമ്പോൾ അമ്മയെ കറിവെച്ച് കൂട്ടുക എന്നുള്ളത് മാത്രമല്ലല്ലോ, സ്വന്തം അമ്മയുടെ പാൽ ചുരത്തിയെടുത്ത് മറ്റേതെങ്കിലും മൃഗങ്ങൾക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമോ? അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയല്ലോ പശു പാല് ചുരത്തുന്നത്, അതിന്റെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ?
ജീവനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ, ഒന്നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കൊല്ലുന്നതും അതിന്റെ പാല് ചുരത്തിയെടുക്കുന്നത് അമ്മയുടെ പാല് കുടിക്കുന്നതുള്ള ബോധത്തോടെ പശുവിന്റെ പാല് കുടിക്കുന്ന വ്യത്യാസം. ഇതിനുള്ള പ്രശ്നം ഞാനിതിനെ ഒരു ഒരു ആനുഷാംഗികമായ ഒരു ആലങ്കാരികമായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് പശുവിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ഈ പിന്നെ ആശ്രമങ്ങളോ
അല്ല ഗവൺമെന്റ് ഒക്കെ ഏറ്റെടുക്കാവുന്നുണ്ടെ ഏറ്റെടുക്കേണ്ടതാണ്. അല്ലാതെ അതിന് വിറ്റുകൂടെന്ന് അല്ല പറഞ്ഞത്. കാരണം ആരോഗ്യമില്ലാത്ത പശുവിനെ നിങ്ങൾ പറഞ്ഞതുപോലെ വിറ്റിട്ട് അതിനെ ഇറച്ചിയായിട്ട് കൊടുക്കാൻ നമ്മുടെ രാജ്യത്തെ നിയമം അനുവദിക്കുന്നുണ്ടോ? പ്രായമായി പശു അതിന് രോഗഗ്രസ്തമാകുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതിനുവേണ്ടി ഗോശാലകൾ സ്ഥാപിച്ച് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ അവിടുത്തെ ഇതിന്റെ വിശ്വാസികളായ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിൽ മാത്രമാണിതില്ല.
തീർച്ചയായും എന്തായാലും വളരെ വിവാദമുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ്. അക്കാര്യത്തിൽ ഇത്രയധികം പ്രതികരിക്കാൻ തയ്യാറായതിന് വളരെയധികം നന്ദി, അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.